ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാവിലെ സർവകക്ഷി യോഗം വിളിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ രാജ്യരക്ഷാ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ രാവിലെ പുനരാരംഭിക്കും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 6 സ്റ്റേജിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സുപ്രധാന ദേശീയ പ്രശ്നങ്ങളും സഭാ നടത്തിപ്പും ചർച്ച ചെയ്യാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഡൽഹിയിൽ രാവിലെ 11 സർവകക്ഷി യോഗം വിളിച്ചു. നാളെ മുതൽ ഏപ്രിൽ 2 വരെയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. ഫെബ്രുവരി 13 വരെ ആദ്യഘട്ടവും മാർച്ച് 9 മുതൽ രണ്ടാം ഘട്ടവും നടത്താനാണ് തീരുമാനം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമിടും. ഇന്ത്യ ഊർജ്ജ വാരത്തിന്റെ 4 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൌത്ത് ഗോവയിലെ ബേദുൽ ഗ്രാമത്തിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി, യുഎഇ, കാനഡ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യ, ഗ്ലോബൽ സൌത്ത് എന്നിവിടങ്ങളിലെ മുതിർന്ന മന്ത്രിമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ രാജ്യരക്ഷാ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസ് ഡൽഹിയിൽ അറിയിച്ചു. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനവും ഇന്നത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ഉണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ചർച്ചയും നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച പ്രഗതി ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയിൽ 50 അവലോകന യോഗങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. 2015 ആരംഭിച്ച പ്രഗതി രാജ്യത്തെ ഭരണരംഗത്ത് പുതിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. ഒഡീഷയിലെ ഹരിദാസ്പൂർ പാരാദീപ് റെയിൽവേ ലൈൻ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രഗതി പ്രത്യേക റിപ്പോർട്ട്.
കിഴക്കൻ ഇന്ത്യയിലെ ധാതുസമൃദ്ധമായ മേഖലയിൽ നിന്ന് പാരാദീപ് തുറമുഖത്തേക്ക് ചരക്കുനീക്കത്തിലാണ് 82 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 1997 ജനുവരിയിൽ റെയിൽവേ മന്ത്രാലയം പദ്ധതിക്ക് അനുമതി നൽകി. ഭൂമി ഏറ്റെടുപ്പ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ലൈസൻസ് അനുമതി തടസ്സങ്ങൾ എന്നിവ മൂലം പദ്ധതി നീണ്ടുപോയി. വനമേഖലയിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് പരിസ്ഥിതി അനുമതിയും പ്രശ്നമായി. 2018 ഓഗസ്റ്റിൽ പ്രഗതി പദ്ധതിക്ക് കീഴിലാക്കിയതോടെ ആദ്യ അവലോകന യോഗം ചേർന്നു. പദ്ധതിയുടെ ദേശീയ പ്രാധാന്യവും ചരക്കുനീക്കത്തിലെ ആവശ്യകതയും കണക്കിലെടുത്ത് സമയബന്ധിതമായ പദ്ധതി പൂർത്തീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇതോടെ റെയിൽവേ മന്ത്രാലയവും ഒഡീഷ ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ഏകീകരിച്ച് പ്രവർത്തിച്ച് 2020 പദ്ധതി കമ്മീഷൻ ചെയ്തു. 2024 മാർച്ചിൽ ഈ പാതയിൽ യാത്രാ ട്രെയിനും ഓടിത്തുടങ്ങി.
ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്ന് പുനരാരംഭിക്കും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംസ്ഥാന നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ നന്ദിപ്രമേയ ചർച്ചയാണ് കാര്യപരിപാടിയിലുള്ള പ്രധാന ഇനം. വ്യാഴാഴ്ച TP രാമകൃഷ്ണൻ നന്ദിപ്രമേയം അവതരിപ്പിച്ചെങ്കിലും ശബരിമല പ്രശ്നത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. ഇന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ലേബർ കോഡുകൾ സംബന്ധിച്ച് പി നന്ദകുമാറും വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് KK രമയും ശ്രദ്ധ ക്ഷണിക്കലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശബരിമല വിഷയം ഇന്നും സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കാൻ തന്നെയാണ് സാധ്യത.
സംസ്ഥാനത്ത് LDFന് തുടർഭരണം ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPIMന്റെ ഭവന സന്ദർശനം എല്ലാ പ്രതിസന്ധികളും നീക്കുമെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടു. ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടെന്നും സമയമാകുമ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില സിറ്റിംഗ് MLA സ്ഥാനാർത്ഥികളായേക്കാം, ചിലപ്പോൾ മാറേണ്ടിയും വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്നറിയിച്ച പിണറായി വിജയൻ എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി KPCC തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ജില്ലകളിലെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പ്രമുഖരുമായി നേതൃത്വം കൂടിക്കാഴ്ച നടത്തും. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെയാണ് യോഗങ്ങൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് പരാതിക്കിടയില്ലാത്ത വിധം സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി VAബ്ദുറഹ്മാൻ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് സാങ്കേതിക ക്ലാസ് 2 കണ്ണൂർ തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരുനാവായ മഹാമാഘം മഹോത്സവത്തിൽ ഇന്ന് മഹാനന്ദ നവമി ആചരിക്കും. ഭാരതപ്പുഴയിൽ മഹാനന്ദ സ്നാനം ഇതിന്റെ ഭാഗമായി നടത്തും. ഈ ദിവസം ദുർഗാദേവിയെയും ലക്ഷ്മീദേവിയെയും തുല്യ പ്രാധാന്യത്തോടെയാണ് ആരാധിക്കുന്നത്. മഹാനന്ദ നവമി ദിനത്തിൽ പുണ്യനദികളിലെ സ്നാനം വിശേഷപ്പെട്ടതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ നടപ്പാക്കിയ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുരസ്കാരങ്ങൾ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് സമ്മാനിച്ചു. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പാലസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവാർഡുകൾ കൈമാറി. മികച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഏർപ്പെടുത്തിയ അവാർഡ് ജില്ലാ കളക്ടർ സുനിൽകുമാർ സിംഗിനാണ്. ഡോക്ടർ നിജീഷ് ആനന്ദ് മികച്ച ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ പുരസ്കാരത്തിനും കുന്ദമംഗലത്തെ കെ രാജേഷ് മികച്ച ബി എൽ ഒ അവാർഡിനും അർഹരായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വൈജ്ഞാനിക പുരസ്കാരങ്ങൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. ഗ്രാമീണ മേഖലയിൽ കളിക്കളങ്ങൾ, സ്റ്റേഡിയങ്ങൾ, സിന്തറ്റിക് ട്രാക്കുകൾ എന്നിവയടക്കം പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. കണ്ണൂർ അഴീക്കോട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ നവീകരിച്ച പി വി രവീന്ദ്രൻ സ്മാരക ഫ്ലഡ്ലൈറ്റ് മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ സിക്സ് സ്റ്റേജിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 സിംബാബ്വെയിലെ ബുലവായുവിലാണ് മത്സരം. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഒന്നിലും തോൽക്കാതെയാണ് ഇന്ത്യ സൂപ്പർ സിക്സ് ഘട്ടത്തിൽ പ്രവേശിച്ചത്. വഡോദരയിലെ ബി സി എ സ്റ്റേഡിയത്തിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 15 തോൽപ്പിച്ചു. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയൻസിനെ നേരിടും. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്നിവയുടെ മേഖലാതല അവലോകന യോഗം ഇന്നും നാളെയും കണ്ണൂരിൽ നടത്തും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ കേരളത്തിന് പുറമെ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സാങ്കേതിക സെഷനുകൾ, സീഡ് മണി വിതരണം, ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള വിദഗ്ധ ചർച്ചകൾ എന്നിവയും നടക്കും. സ്റ്റാർട്ടപ്പ് കോൺക്ലേവ്, ഫൗണ്ടേഴ്സ് മീറ്റ്, വനിതാ ഇന്നോവേറ്റീവ്സ് ഫോറം, സോഷ്യൽ ഇന്നോവേഷൻ ഹാക്കത്തോൺ, റോബോട്ടിക്സ് എക്സ്പോ എന്നിവ ഇന്ന് താവക്കരയിൽ നടക്കും. നാളെ രാവിലെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണ് യോഗം.
കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിരമിക്കൽ ആനുകൂല്യ വിതരണ പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വെട്ടുകാട് കമ്മ്യൂണിറ്റി ഹാളിലെ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. മാധ്യമപ്രവർത്തകർ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വലിയ ശതമാനം മാധ്യമപ്രവർത്തകർക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ജോലി ചെയ്യാൻ സാഹചര്യമില്ല. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ടുഗദർ അറ്റ് 26 സംഗമം കാരപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃശൂർ നഗരത്തിന് നാടക കാഴ്ചയുടെ ദിവസങ്ങളാണിത്. ലോക നാടകവേദിയുടെ കാഴ്ചകളും ചർച്ചകളും അരങ്ങു തകർക്കുമ്പോൾ നാടക പരീക്ഷണങ്ങളുടെ ഇറ്റ്ഫോക് പ്രദർശനവും ശ്രദ്ധേയമാകുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞകാല നാടക ഉത്സവങ്ങളുടെ പോസ്റ്ററുകളുടെയും ഫോട്ടോകളുടെയും നാടക സ്കെച്ചുകളുടെയും പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇറ്റ്ഫോക്കിന് വേണ്ടി പോസ്റ്റർ തയ്യാറാക്കിയ ശശി ഭാസ്കറിനോടുള്ള ആദരസൂചകമായാണ് ഇറ്റ്ഫോക്കിന്റെ പഴയകാല പോസ്റ്ററുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ബാദർ സർക്കാർ എന്ന ബംഗാളി നാടക കലാകാരന്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിന്റെ നാടകത്തിലെ ധന്യമുഹൂർത്തങ്ങളും വൈകാരിക രംഗങ്ങളുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചയാണ് ഫോട്ടോ പ്രദർശനമൊരുക്കുന്നത്. നാടകത്തിന്റെ വിവിധ സാധ്യതകൾ പ്രദർശനത്തിന്റെ ഭാഗമായി കാണാൻ അവസരമൊരുക്കുകയാണ് ഇറ്റ്ഫോക്കിലൂടെ.
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 2 മുതൽ ഒ പി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇതിനു മുന്നോടിയായി ഇന്ന് സൂചനാ സമരം നടത്തും. ഒ പി ബഹിഷ്കരണത്തിന് പുറമെ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളിൽ നിന്നും ചികിത്സയിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ഇന്ന് രാജ്യവ്യാപക പണിമുടക്ക് നടത്തും. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ആവശ്യം ഉന്നയിച്ചാണ് പണിമുടക്ക്. തിരുവനന്തപുരം മലയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ 6-നില മന്ദിരം മന്ത്രി വീണ ജോർജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ആശുപത്രി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അഭയകേന്ദ്രമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി മേഖലയിലെ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾക്ക് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാവിലെ സർവകക്ഷി യോഗം വിളിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷ രാജ്യരക്ഷ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയ ചർച്ച നിയമസഭയിൽ രാവിലെ പുനരാരംഭിക്കും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ സിക്സ് സ്റ്റേജിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. Thank you.